Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Staitri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
സൃഷ്ടുവാ തദ്ദേവ അനുപ്രാവശ്യതെന്ന് പറയുന്നു. നിന്നെ സൃഷ്ടിച്ചിട്ട് അനുപ്രവേശം നടത്തിയിരുന്നു. സുഷുപ്തിയിലൊന്നും സൃഷ്ടിക്കാതിരുന്നു. ജാഗ്രത സ്വപ്നങ്ങളിൽ ഇതിനെയെല്ലാം സൃഷ്ടിച്ചു. സൃഷ്ടിച്ചിട്ട് അതിനോട് താതാത്മ്യപ്പെടുന്നു. മനസ്സ്, ശരീരം, ബുദ്ധി എല്ലാത്തിനോടും താതാത്മ്യപ്പെടുന്നു. ഇതിങ്ങനെ പ്രദക്ഷിണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദക്ഷിണം മുക്തനായും ബന്ധനസ്ഥനായും ഇരിക്കുന്നു ആത്മാവ്. രണ്ടും, അതിലൊന്ന് പരമാർത്ഥം, മറ്റൊന്ന് പരമാർത്ഥമല്ല. അപ്പൊ ഇതിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു. അതിനാണ് തത്വജ്ഞാനം. ആത്മാവിന്റെ വാസ്തവ സ്വരൂപം നിത്യമുക്തമാണോ, അത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും നിത്യമുക്തമാണോ എന്നറിയുന്ന തത്വജ്ഞാനം. ആ തത്വജ്ഞാനത്തിൽ ഈ ഗ്രഹണം, വിശേഷം എന്ന് പറയുന്ന ഈ ഗ്രഹണം, ജാഗ്രത സ്വപ്നങ്ങളാകുന്ന ഗ്രഹണം, അത് പരമാർത്ഥമല്ല എന്നറിയുന്നു. അതാണ് തത്വജ്ഞാനം. ആ തത്വജ്ഞൻ എങ്ങനെ മുക്തനാകുന്നു? തത്വജ്ഞൻ അറിയുന്നു എന്താണ്? ആത്മാവ് എങ്ങനെയാണോ സുഷുപ്തിയിൽ മുക്തനായിരിക്കുന്നത്, അതുപോലെ ജാഗ്രത സ്വപ്നങ്ങളിലും മുക്തൻ തന്നെ. താൻ മുക്തനാണെങ്കിൽ ആ ആത്മാവാണ് തന്റെ സ്വരൂപം. ആ രീതിയിൽ താൻ മുക്തനാണ് എങ്കിൽ പിന്നെ തനിക്ക് അജ്ഞോഭവി എന്നുള്ള അനുഭവമില്ല. സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ഞാൻ അജ്ഞനാണ് എന്നൊരു അനുഭവമില്ല. അജ്ഞാനം ജാഗ്രതത്തിനുമില്ല, സ്വപ്നത്തിനുമില്ല, സുഷുപ്തിയിലുമില്ല, ത്രികാലത്തിലും മൂന്നവസ്ഥകളിലുമില്ല. അതാണ് മുക്തി അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലെന്താ വ്യത്യാസം? ജ്ഞാനിയും ഉണരുന്നു ഉറങ്ങുന്നു, അജ്ഞാനിയും ഉണരുന്നു ഉറങ്ങുന്നു. അപ്പോ സുഷുപ്തിയിൽ അജ്ഞാനമുണ്ട്. അപ്പോ ജ്ഞാനി ഉറങ്ങുമ്പോൾ വീണ്ടും അജ്ഞനാകത്തില്ലേ? ബാലിശമായ കൽപ്പനകളാണ്. ഇനി സുഷുപ്തി എന്ന് പറയുന്നത് അവിടെ അജ്ഞാനമില്ലേ? അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചാൽ പിന്നെ എങ്ങനെ ഉറങ്ങാൻ കഴിയും? കാരണം ഉറങ്ങണമെങ്കിൽ അതാണ് സുഷുപ്തി, അവിടെ അജ്ഞാനമുണ്ട്. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറങ്ങും? ഇത്തരം സംശയങ്ങൾ, ഇത്തരം ഇതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് അജ്ഞാനം. അജ്ഞന്റെ സംശയം ആണ്. ഇനി ജ്ഞാനിക്ക് ഉറക്കത്തിന് ഒരു ഉണർവ് കാണുമോ? ജാഗ്രതത്തിൽ ജ്ഞാനമുള്ളതുപോലെ ഉറക്കത്തിനും ഒരു ജ്ഞാനം കാണുമോ? അല്ലെങ്കിൽ പിന്നെ അവിടെ അജ്ഞാനം എന്നേ കാണത്തുള്ളൂ. ജ്ഞാനി സദാ ജ്ഞാനിയല്ലേ? ഉറക്കത്തിൽ അജ്ഞനാകാൻ പറ്റും. ഇതെല്ലാം ഇതിനെ തലകീഴായി മനസ്സിലാക്കുന്നുകൊണ്ട് വരുന്ന ദോഷങ്ങളാണ്. ഭാഷകാരൻ ആവർത്തിച്ച് പറയും, തത്വജ്ഞാനം എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ഗുണത്തെ അവിടെ ആധാനം ചെയ്യുന്നില്ല. ജ്ഞാനി തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനിക്കൊരു കൊമ്പ് മുളയ്ക്കുന്നതല്ല, അതല്ല. മറിച്ച് തത്വജ്ഞാനം ഇത്തരത്തിലുള്ള ഭ്രാന്തികളെ നിരാകരിക്കുന്നതാണ്. ആ നിരാകരണത്തിന് മാത്രം ഉപകരിക്കുന്ന ഒന്നാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. തത്വമാണ് പരമാർത്ഥം, തത്വജ്ഞാനമല്ല. തത്വജ്ഞാനം ആവശ്യമാണ് ഒന്നിനെ ഈ ഭ്രാന്തികളെ നിരാകരിക്കും. ഇരുളിനെ നിരാകരിക്കുന്നതിന് വെളിച്ചം കൂടിയെത്തിയിരുന്നു. ആ തത്വജ്ഞാനത്തെയാണ് ശ്രുതി ഉപദേശിക്കുന്നത്, തത്വമസി എന്ന് ഉപദേശിക്കുന്നു. ആ തത്വജ്ഞാനത്തെയാണ് ഈ ഉപനിഷത്തുകളിലൂടെയെല്ലാം വ്യാഖ്യാനിക്കുന്നത്. ആ തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നവനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ജ്ഞാനി തന്റെ തത്വത്തെ ഗ്രഹിക്കുന്നു. തന്റെ തത്വം എങ്ങനെ? അത് നിത്യമുക്തമാണ്. അതിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്നുള്ള ഭേദങ്ങളില്ല. ഭേദങ്ങളോ? ഇതൊന്നും പരമാർത്ഥമല്ല, ഇത് കൽപ്പിതമാണ്. തന്റെ സ്വരൂപം എന്താണ്? ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ള ഈ ജാഗ്രതയിലെ കൽപ്പനകൾ, ആ കൽപ്പനകളിൽ നിന്നെല്ലാം പൂർണ്ണമായ സ്വതന്ത്രമായ തുര്യമാണ്. അതാണ് തന്റെ സ്വരൂപം. അവിടെ ഈ കൽപ്പനകൾക്കൊരു സ്ഥാനവുമില്ല. അപ്പൊ ജ്ഞാനിയുടെ ജാഗ്രത, ജ്ഞാനിയുടെ സ്വപ്നം, ജ്ഞാനിയുടെ സുഷുപ്തി എന്നൊന്നും വേർതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം എന്ന് പറയുന്ന കേവലമായ സ്വരൂപം മാത്രമേ ഉള്ളൂ. ആ കേവലമായ സ്വരൂപത്തിൽ ഈ അവസ്ഥകൾക്കെല്ലാം തുല്യസ്ഥാനം. ജാഗ്രതോ സ്വപ്നമോ സുഷുപ്തിയോ എല്ലാത്തിനും ഒരേ സ്ഥാനം. എന്താണോ കൽപ്പിതമായ സ്ഥാനം. ജ്ഞാനീ സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് നിത്യമുക്തമായിട്ടാണ്. അപ്പൊ ഈ അവസ്ഥകളൊന്നും അവനെ ബാധിക്കുന്നില്ല. അവസ്ഥകളുടെ അനുഭവം ഉണ്ടോ? ജാഗ്രത സ്വപ്ന സുഷുപ്തി ആദികളുടെ അവസ്ഥകളുടെ പരമാർത്ഥത്തിലില്ല. അത് പരമാർത്ഥത്തിൽ ഉള്ളവനോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പിന്നെ എങ്ങനെയാ തുര്യനിൽ കൽപ്പിതമായ രീതിയിൽ അവസ്ഥകളെല്ലാം ഉണ്ട്. കൽപ്പിതമായ രീതിയിൽ ദ്വൈതമുണ്ട്, അവസ്ഥകളുമുണ്ട്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അദ്വൈതം കൽപ്പിതമാണ്, അല്ലാതെ അർത്ഥമല്ല. അജ്ഞനം അദ്വൈതം ഒരു കൽപ്പനയാണ്. ഞാനീ സംബന്ധിച്ചിടത്തോളം ദ്വൈതം ഒരു കൽപ്പനയാണ്, അവസ്ഥകൾ കൽപ്പനകളാണ്. ആ കൽപ്പനകളിൽ എന്താണോ വസ്തു സ്വഭാവം അല്ലെങ്കിൽ സ്വരൂപം, അതിനനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിന്റെ സ്വഭാവം എന്താണോ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. സ്വപ്നത്തിന്റെ സ്വഭാവം എന്താണോ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. വസ്തു സ്വഭാവത്തെ മാറ്റുന്നതല്ല ജ്ഞാനം, അതിന്റെ തത്വത്തെ ബോധിപ്പിക്കുന്നതാണ് ജ്ഞാനം. അഗ്നി ഉഷ്ണമായിട്ട് തന്നെ ഇരിക്കുന്നു, ജലം ശീതമായിട്ട് തന്നെ ഇരിക്കുന്നു, വിശപ്പ് വിശപ്പായി തന്നെ ഇരിക്കുന്നു, ദാഹം ദാഹമായി തന്നെ ഇരിക്കുന്നു. ജ്ഞാനം അതിനെയൊന്നും മാറ്റിമറിക്കുന്നതല്ല, അതിന്റെ എല്ലാം പരമാർത്ഥം. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓരോന്നിനും സത്യത്തെ ബുദ്ധിയുണ്ട്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഈ അവസ്ഥകളിലെല്ലാം സത്യത്തെ ബുദ്ധിയുണ്ട്. ജാഗ്രതത്തിലെ വരുന്ന ഓരോ അനുഭവങ്ങളിലും സത്യത്തെ ബുദ്ധിയുണ്ട്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ സത്യത്വ ബുദ്ധിക്ക് കാരണമായിരിക്കുന്ന അജ്ഞാനം നശിച്ചു. അതുകൊണ്ട് ഇതിലൊന്നും സത്യത്വ ബുദ്ധിയിൽ ഇതെല്ലാം പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു. പരമാർത്ഥമല്ല എന്ന് ബോധിച്ചാലും അതിന്റെ പ്രതീതി നിലനിൽക്കുന്നു. അതുകൊണ്ട് അജ്ഞനെ കാണുന്നു, അജ്ഞനോട് ഉപദേശിക്കുന്നു, ഇതാണ് പരമാർത്ഥം, ഇത് കേവലം പ്രതീതിയാണ്. ഞാൻ ഉപദേശിക്കുന്ന അജ്ഞാനത്തെയല്ല, ജ്ഞാനത്തെ തന്നെയാണ്. ആത്മാവ് സത്യമാണ്, ഇതെല്ലാം കേവലം പ്രതീതി മാത്രമാണ് എന്നുള്ള ജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നത്. ഉപദേശം എങ്ങനെയോ അതനുസരിച്ച് കേൾക്കുന്നവനതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ജ്ഞാനം കൊണ്ട് അവസ്ഥകളിലോ ഒന്നും പ്രത്യേകതകളൊന്നും സംഭവിക്കുന്നില്ല. ഈ അവസ്ഥകളിലെല്ലാം പ്രത്യേകതകൾ സംഭവിക്കുന്ന മറ്റ് വിദ്യകളുണ്ടാകാം. ജാഗ്രതനെ നിരോധിക്കാം, സ്വപ്നത്തെ നിരോധിക്കാം, സുഷുപ്തിയെ നിരോധിക്കാം, അതൊക്കെ വേറെ അഭ്യാസങ്ങളാണ്. അത്തരം അഭ്യാസങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, അദ്വൈതത്തെ ചർച്ച ചെയ്യുന്നു. നിരോധത്തെ കുറിച്ചല്ല പറയുന്നു, ഇവിടെ പറയുന്നത് എന്താണ്? ജ്ഞാനത്തെ കുറിച്ചാണ്. അങ്ങനെ ഭാഷകാരം പറയുന്നത് അത് കർത്തൃതന്ത്രമല്ല, വസ്തുതന്ത്രമാണ് പറയുന്നതാണ്. നിരോധിക്കുന്നത് എന്താണ്? കർത്തൃതന്ത്രമാണ്. ഞാൻ അഭ്യാസം കൊണ്ട് എനിക്ക് നിരോധിക്കണമെന്ന് പറഞ്ഞാൽ ജാഗ്രതനെ നിരോധിക്കാം. എന്തുകൊണ്ട്? ജാഗ്രത ഒരു വൃത്തിയാണ്, അതിനെ നിരോധിച്ചത് ജാഗ്രതയില്ലാതാണ്. നിങ്ങൾ പറയുന്നു എന്താ, ആ യോഗി 1000 കൊല്ലമായി സമാധിയിലാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അയാൾക്ക് ജാഗ്രത ഇല്ല, അത് അസാധ്യമല്ലെന്ന് പറയുന്നു. അതൊക്കെ അഭ്യാസങ്ങളുടെ ഫലം. കർത്തൃതന്ത്രം, വസ്തുതന്ത്രം അങ്ങനെയല്ല. പരമാർത്ഥം എന്തോ അതിനെ ബോധിക്കുക. ആ ബോധത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തോ അതില്ലാതാകുന്നു. ആ ബോധത്തിന് തടസ്സമായിരിക്കുന്ന എന്താണ്? അജ്ഞാനമാണ്, അതില്ലാതാകുന്നു. അതുകൊണ്ട് ഇവിടെ രണ്ടായി ഭാഷ്യകാരം വിഭജിച്ചു ആ തത്വത്തെ ബോധിപ്പിക്കുന്നതിന്. എന്താണ്? ഒന്ന് ഗ്രഹണം, മറ്റൊന്ന് അഗ്രഹണം. അപ്പോൾ തത്വജ്ഞാനത്തിന് ശേഷം പിന്നീട് എന്താണ്? ഗ്രഹണമാണോ അഗ്രഹണമാണോ? അങ്ങനെ ഈ സംശയം വരാം. കാരണം സുഷുപ്തിയിൽ ഗ്രഹണമില്ലല്ലോ, അഗ്രഹണമാണല്ലോ. ജാഗ്രതത്തിൽ ഗ്രഹണമാണല്ലോ. ഇവിടെ പറയുന്നത് സുഷുപ്തി അത് പരമാർത്ഥമാണ്, അത് ആത്മാവിന്റെ സ്വഭാവമാണ്. അപ്പോൾ പരമാർത്ഥത്തിൽ ഗ്രഹണം പാടില്ലല്ലോ. അപ്പോൾ തത്വജ്ഞാനിക്കും ഗ്രഹണം പാടില്ല. തത്വജ്ഞാനി എപ്പോഴും ഉറക്കത്തിലായിരിക്കണം, കാരണം അതാണല്ലോ പരമാർത്ഥം. അങ്ങനെ ആയിക്കൂടെ, അങ്ങനെ സംശയിക്കും. തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ ഇവിടെ സുഷുപ്തിയെക്കുറിച്ച് പറയുന്നിടത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, ജ്ഞാനത്തെക്കുറിച്ചല്ല പറയുന്നത്. തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോഴോ ജീവന്റെ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവൻ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നു, ആ ജ്ഞാനം കൊണ്ട് സുഷുപ്തി, ജാഗ്രത, സ്വപ്നം ഇതിന്റെ എല്ലാം പരമാർത്ഥത്തെ ബോധിക്കുന്നു. പരമാർത്ഥത്തെ ബോധിക്കുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിന് ഉള്ള കഴിവെന്താണ്, വിശേഷത എന്താണ്? അതിന് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനുള്ള കഴിവേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു, വെളിച്ചത്തിന് ഇരുട്ടിനെ നശിപ്പിക്കാനേ പറ്റും. വെളിച്ചത്തിൽ നമ്മൾ കാണുന്ന വസ്തുക്കളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കാനൊന്നും അതിന് കഴിയില്ല. അതുപോലെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി ഇങ്ങനെയുള്ള അവസ്ഥകളെ മാറ്റിമറിക്കുക, തകടം മറിക്കുകയല്ല ജ്ഞാനത്തിന്റെ ജോലി. അതുകൊണ്ട് തത്വജ്ഞാനീനമെന്ന് വരുന്നു, ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ അനുവർത്തിക്കുന്നു. പക്ഷെ അജ്ഞന്റേതുപോലെയല്ല, അജ്ഞനില്ലാതെ അന്ധമായിട്ട് അനുവർത്തിക്കുന്നു. അന്ധമായുള്ള അനുവർത്തനം എന്ന് വെച്ചാൽ അജ്ഞാനത്തിന്റെ ബലത്തിൽ അനുവർത്തിക്കുന്നു. അധ്യാസത്തിന്റെ ബലത്തിൽ അനുവർത്തിക്കുന്നു. ഈ ശരീരാദികളോട് താതാത്മ്യപ്പെട്ട്, പ്രപഞ്ചത്തോട് താതാത്മ്യപ്പെട്ട്, അഹന്ത, മമത ഇതോടുകൂടി അനുവർത്തിക്കുന്നു അജ്ഞന്. ജ്ഞാനിയിലാണെങ്കിലോ കേവലം പ്രതീതി മാത്രം. ഇതിൽ സത്യത്വബോധമില്ലാതെ അനുവർത്തിക്കുന്നു. അതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അല്ല, ജ്ഞാനം ഈ അവസ്ഥകളെ മാറ്റിമറിക്കുകയല്ല. ഈ അവസ്ഥകൾക്ക് ജ്ഞാനം മാറ്റം ഉണ്ടാക്കുന്നു. എങ്ങനെ? ഇതിലുള്ള സത്യത്വബോധത്തെ നിരാകരിച്ചുകൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ട്. അതാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഒരു ജീവൻ അജ്ഞനായിരിക്കുന്നു ശ്രുതിയുടെ ഉപദേശം കൊണ്ടാണ്, ഗുരുവിന്റെ ഉപദേശം കൊണ്ട്. അയാൾ ജ്ഞാനിയായി, ജ്ഞാനിയായതിനു ശേഷവും അയാൾ മുക്തനായി സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയാണ് മുക്തൻ ഉപദേശിക്കുന്നത്. അപ്പോൾ മുക്തൻ ശരീരത്തോടുകൂടി ഇരിക്കുന്നതായി നമുക്ക് അനുഭവം വരുന്നു. മുക്തനെ ഗുരുവായി സ്വീകരിക്കുന്നു, ഉപദേശം ശ്രവിക്കുന്നു. ഇതെല്ലാം വ്യവഹാരം. ഈ വ്യവഹാരം എന്തിനാശ്രയിച്ച് നിൽക്കുന്നു, നിലനിൽക്കുന്നു? അജ്ഞന്റേതായാലും ശരി, ജ്ഞാനിയുടേതായാലും ശരി, ജ്ഞാനം കൊണ്ട് എന്തുകൊണ്ടും ഈ വസ്തു സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. അഗ്നി അഗ്നി അല്ലാതാകുന്നില്ല, ജലം ജലം അല്ലാതാകുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ജ്ഞാനിയും ജ്ഞാനവും ഇതുമായിട്ടൊക്കെയുള്ള ബന്ധം എന്താണ്? ജ്ഞാനി ജ്ഞാനം ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇതിന് ഒരു സമാധാനം പറയുന്ന എന്താണ്? ഇതെല്ലാം ഇങ്ങനെ തുടരുന്നത്, ഇത് അനുവചനീയമായ അവിദ്യയുടെ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അനുവചനീയമായ ഈ അവിദ്യ, ഇതിന് ഇതിനൊക്കെയുള്ള സാമർഥ്യമുണ്ടോ ഇതിനേക്ക് ഇങ്ങനെ നിലനിർത്താൻ? അതിന് സാമർഥ്യമില്ല. അതിനുവേണ്ടി ഈശ്വരനെ സ്വീകരിക്കുന്നു. അപ്പൊ ഇതിനെ നിലനിർത്തുന്ന ആരാണോ, അതാണ് ഈശ്വരൻ. ഈശ്വരീയമായ ശക്തി ഇതിനെ നിലനിർത്തുന്നു. പ്രപഞ്ച സ്വഭാവം ഈശ്വരാധീനം എന്ന് പറയുന്നു. ഭീഷാസ്മാവാദഹപ്പവതെ, അവനെ ഭയന്നിട്ട് നമ്മൾ ഇന്ന് പഠിച്ചതാണ്, വായു വീശുന്നു. എന്തായാലും തന്നെ ഭയന്നിട്ടല്ല, കാരണം വായു വീശുന്നതും അഗ്നി ജ്വലിക്കുന്നതും തന്റെ നിയന്ത്രണാധീനമല്ല. ജാഗ്രത, സ്വപ്നവും സുഷുതിയും മാറി മാറി വരുന്നത് എന്റെ നിയന്ത്രണത്തിലല്ല, അത് സംഭവിക്കുന്നില്ല. അതിന് പൂർണ്ണമായി നിയന്ത്രിക്കാൻ എനിക്ക് സാധ്യമല്ല. നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ആത്യന്തികമായി പരാജയം, ഒരിടത്ത് വിജയിച്ചാൽ ഒരിടത്ത് പരാജയപ്പെടും. അപ്പോൾ ഇതിന് നിയന്ത്രണത്തിന് ശേഷിയുള്ള ഒന്നുണ്ട്, അതാണ് ഈശ്വരൻ. തത്വത്തിൽ ആ ഈശ്വരനോട് താൻ ഭിന്നനല്ല. തത്വത്തിൽ രണ്ടിന്റെയും തത്വം ഒന്ന് തന്നെ. എന്നിരിക്കണം, താൻ അജ്ഞനായിരിക്കുമ്പോൾ ഈശ്വരൻ സർവ്വൈശ്വര്യയുക്തനായി പൂർണ്ണനായി സ്ഥിതി ചെയ്യുന്നു. ഈശ്വരന്റെ ശക്തിവിശേഷങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു, സൃഷ്ടിത്തി സംഹാരങ്ങൾ അങ്ങനെ നടക്കുന്നു. അത് മറ്റൊരു സമാധാനമാണ്. അങ്ങനെ ഒന്നിനെ സ്വീകരിച്ചേ മതിയാവും. കാരണം ജീവന്റെ ഈ പരാധീനത്വത്തിന് വേറൊരു സമാധാനമില്ല. സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരനെ സ്വീകരിച്ചപ്പെട്ടു, നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ള ഒന്നിനെ സ്വീകരിച്ചപ്പെട്ടു. അദ്വൈതത്തിനും അതിനെ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഇതിന് സമാധാനമില്ല. അല്ലാതെ അതിന് സമാധാനമുണ്ട് ഒറ്റ വാക്കിൽ മായ, പക്ഷെ അത് പൂർണ്ണമായ സമാധാനം കൊടുക്കുന്നതുകൊണ്ടല്ല, യുക്തി അവിടെ പ്രവർത്തിക്കുന്നില്ല. യുക്തി പ്രവർത്തിക്കണമെങ്കിൽ സർവജ്ഞനായ ഒരു ഈശ്വരനെ അവിടെ അംഗീകരിച്ചേ മതിയാവും. ഈശ്വരന്റെ നിഗ്രഹാനുഗ്രഹങ്ങളെയൊക്കെ സ്വീകരിച്ചേ മതിയാവും. അപ്പോൾ അവിടെ ഈശ്വര ഉപാസനയും മറ്റും ആവശ്യമായി വരുന്നു. എന്തുകൊണ്ട്? ഈ ജീവന്റെ ഗതി ഈശ്വരന്റെ നിഗ്രഹാനുഗ്രഹങ്ങൾക്ക് വിധേയമായിട്ടാണെങ്കിൽ, ജീവന്റെ എല്ലാ മാറ്റങ്ങൾക്കും ഈശ്വരന് സ്വാധീനം ചെലുത്താൻ കഴിയുമെങ്കിൽ ഈശ്വരനെ ആരാധിച്ചേ മതിയാവും. അതുകൊണ്ട് ഈശ്വര ആരാധനയും മറ്റും അദ്വൈതത്തിന് സമ്മതമായിരിക്കുന്നു. അദ്വൈതം അതിനൊന്നും ചെയ്തിട്ടല്ല. ഈശ്വര ആരാധന, ഗുരു ഉപാസന, സുഷുപ്തി, അത് ആത്മാവാണെന്ന് പറയുമ്പോൾ അത് തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഈശ്വരനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്നിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. ഈശ്വരനും ജീവനും പരമാർത്ഥത്തിൽ ഒന്നെന്ന് പറയുമ്പോൾ അത് ഈശ്വരന്റെ സർവജ്ഞത്വം തുടങ്ങിയവയെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, അതൊന്നിനെ നിഷേധിക്കുന്നില്ല. പറഞ്ഞല്ലോ തത്വജ്ഞാനത്തിന് ഒന്നിനെ നിഷേധിക്കാൻ കഴിയില്ല, അജ്ഞാനത്തെ അത് നിഷേധിക്കും, മറ്റൊന്നിനെ അതിനെ നിഷേധിക്കാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ തത്വജ്ഞാനം കൊണ്ട് നമുക്ക് അഗ്നിയുടെ ചൂടിനെ തണുപ്പാക്കാൻ കഴിഞ്ഞില്ല, അത് കഴിയുന്നില്ല. പറയുന്നില്ലേ ജ്ഞാനിയായിട്ട് എന്താ വിശേഷം, തന്റെ കൊണ്ടപ്പോ കറിയുന്നു. ജ്ഞാനം കൊണ്ട് വസ്തു സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല, ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, ജ്ഞാനം ജീവനെ മുക്തനാകുന്നു. അതാണ് ജ്ഞാനത്തിന്റെ പ്രവൃത്തി. പ്രപഞ്ചം അതിന്റെ വഴിക്ക് സഞ്ചരിക്കും. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതിന് ഈശ്വരനോ ഇനി ദേവന്മാരോ ദേവതകളോ സിദ്ധന്മാരോ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിന്റെ വഴിക്ക് സഞ്ചരിക്കും. അതിനെയൊന്നും ജ്ഞാനം കൊണ്ട് നിഷേധിക്കാൻ സാധ്യമല്ല. ഇവിടെ ജീവന് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അവിടെ പറയുന്നത് എന്താണ്? ആ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരനിൽ ഏതൊരു തത്വമാണോ ആ തത്വം തന്നെയാണ് നീ, അത് ബോധിപ്പിക്കുന്നു. അല്ല, നീ ഈശ്വരനെന്നല്ല ബോധിപ്പിക്കുന്നു, അദ്വൈതം അങ്ങനെ ബോധിപ്പിക്കുന്നില്ല. നീ ദേവനാണെന്നോ ദേവിയാണെന്നോ ഒന്നും ബോധിപ്പിക്കുന്നില്ല. ഈശ്വരൻ ഈശ്വരൻ തന്നെയാണ്, ദേവൻ ദേവൻ തന്നെയാണ്, ദേവി ദേവി തന്നെയാണ്. അല്ലാതായി തന്നെ ഇരിക്കും. അത് തമാശയുള്ള കാര്യമാണ്. ഒരാൾ പറയുന്നു, അദ്വൈതിയായിട്ട് പറയുന്നു, ഞാൻ ഈശ്വരനാണ് അതുകൊണ്ട് എന്നെ പൂജിക്കണം. ഞാനീ പറയത്തില്ല, അജ്ഞനായ ഒരുവൻ അങ്ങനെ ഭ്രമിച്ചിട്ട് പറയുകയാണ്. ഒരു തത്വജ്ഞൻ അത് പറയത്തില്ല, അജ്ഞൻ പറയും ഞാൻ പൂജ അങ്ങനെ ഭാവിക്കും എന്നാണ്. എന്തുകൊണ്ട് ഞാൻ ഈശ്വരനൊന്ന് തന്നെ അദ്വൈതത്തിൽ അത് മാത്രമല്ല പറയുന്നത്. അദ്വൈതം പറയുന്നത് നീയും നായും ഒന്ന് തന്നെ എന്നാണ് അല്ലേ. ഈശ്വരൻ നീയും ഒന്നെന്ന് മാത്രമല്ല, നീയും നായും ഒന്ന് തന്നെ എന്നാ പറയുന്നു. അതുകൊണ്ട് ഞാൻ നായായി തൽക്കാലം എന്നെ കല്ലെറിയുക എന്നാരെങ്കിലും പറയും, അത് പറയത്തില്ല. അദ്വൈതത്തിൽ അതും കൂടെ ചേർന്നാണല്ലോ അദ്വൈതം, അത് പറയത്തില്ല. അദ്വൈതമാണെങ്കിൽ അതുമാണ്, ഈശ്വരനാണെങ്കിൽ നീ നായുമാണ്. ഈശ്വരനിലിരിക്കുന്ന തത്വം തന്നെയാണ് നിന്നിലിരിക്കുന്നത്, നിന്നിലിരിക്കുന്ന തത്വം തന്നെയാണ് സർവത്രയിരിക്കുന്നത്. അപ്പോൾ ഒന്നിന്റെ പേരിൽ പൂജിക്കണം, മറ്റതിന്റെ പേരിൽ നിന്ദിക്കാൻ പാടില്ല. അതല്ല തത്വം ഞാൻ. ഈശ്വരൻ ഈശ്വരൻ തന്നെ, നായി നായി തന്നെ, വ്യാവഹാരിക ഭേദങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തും. തത്വത്തിൽ ആണ് ഏകത്വം, വ്യവഹാരത്തിലല്ല. തത്വജ്ഞൻ പൂജ്യനല്ല എന്നല്ല അതിനർത്ഥം. തത്വജ്ഞൻ പൂജ്യത ഒരു അവകാശവാദമായി സ്വീകരിക്കില്ലെന്നാ പറയുന്നു. തത്വജ്ഞൻ പൂജ്യം തന്നെയാണ്, അത് മറ്റൊരു വിഷയം. അല്ല, തത്വജ്ഞാനം അങ്ങനെയാണെന്ന് അങ്ങനെയുള്ള ഒരു ഭ്രമമല്ല എന്നാണ് ഞാൻ പറയുന്നത്. തത്വജ്ഞാനത്തിൽ അങ്ങനെയുള്ള ഭ്രമങ്ങളൊന്നും, സ്വാമിമാരുടെ ഭ്രമങ്ങളൊന്നും തത്വജ്ഞാനത്തില്ല എന്ന് ഞാൻ പറയും. പൂജ്യ പൂജ്യ ചിന്ത അതൊന്നും തത്വജ്ഞാനത്തിൽ വരുന്നില്ല. അടുത്ത് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ആമുഖമായി ഇതെല്ലാം പറയുന്നത്. ജീവ ഈശ്വര ഭേദം അഭേദം അതാണ്. അത് തെറ്റിദ്ധരിക്കുന്നതാണ് ഈ പറഞ്ഞതുപോലെ, സുഷുപ്തിയുടെ കാര്യം പറഞ്ഞതുപോലെ. അതുകൊണ്ട് ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ ഗ്രഹണം ഇത് വിശേഷമായിട്ടുണ്ട്. സുഷുപ്തിയിൽ അത് ഇല്ല. സുഷുപ്തിയിൽ നിർവികൽപ്പനായ പൂർണ്ണനായ ആത്മാവായി സ്ഥിതി ചെയ്യുന്നു. ഇതേ ജീവൻ തന്നെ ജാഗ്രതയിൽ വീണ്ടും വരുന്നു. എന്നിട്ടും അവൻ മുക്തനാകുന്നില്ല. കാരണം അവനിൽ തത്വജ്ഞാനം ഇല്ലാത്തതുകൊണ്ട്. തത്വജ്ഞാനം കൊണ്ടേ മുക്തിയാകും. തത്വജ്ഞാനം എന്താണോ, ഈ ആത്മാവിന്റെ സ്വസ്വരൂപത്തിന്റെ വാസ്തവികതയെ ബോധിക്കുന്നതാണ്, പരമാർത്ഥത്തെ ബോധിക്കുന്നതാണ്. ആ പരമാർത്ഥത്തെ ബോധിക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഈ ഗ്രഹണം വിശേഷം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ജാഗ്രത സ്വപ്നങ്ങളുടെ അവസ്ഥത അതും ബോധിക്കും. രണ്ടും ഒരുമിച്ചേ ബോധിക്കും. സ്വസ്വരൂപം പരമാർത്ഥമാണെന്ന് ബോധിക്കുമ്പോൾ ഈ ശരീരാദി പ്രപഞ്ചങ്ങൾ അവസ്ഥവാണ്. കാരണം അതിലൂടെ താതാത്മ്യം വിട്ടു, അതിലുള്ള അസ്തിത്വബോധം വിട്ടു. അത് പരമാർത്ഥമല്ല എന്ന് പോയി. അത് തത്വജ്ഞാനം കൊണ്ടേ കഴിയും, ഉറക്കം കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് സുഷുപ്തിയിൽ പൂർണ്ണനായ ആത്മാവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ജാഗ്രത സ്വപ്നങ്ങളെ വിട്ടിട്ട് ഇനി കൂടുതൽ സമയം സുഷുപ്തി തന്നെ കഴിയാം. അപ്പം ഞാൻ മുക്തനാകുമല്ലോ എന്നല്ല പറയുന്നതിന്റെ താല്പര്യം. കാരണം സുഷുപ്തിയിൽ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ മുക്തർ തന്നെയാണ്. അതിന് സുഷുപ്തി പോകേണ്ട കാര്യമില്ല, അതിനുവേണ്ടി കഷ്ടപ്പെട്ടുറങ്ങേണ്ട കാര്യമില്ല, ജാഗ്രതയിലും മുക്തൻ തന്നെയാണ്. അപ്പോൾ സുഷുപ്തിയിൽ പോയി കൂടുതൽ സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വിശേഷതയൊന്നുമില്ല. എന്തുകൊണ്ട്? ഉറങ്ങാതെ തന്നെ താൻ മുക്തനാണല്ലോ, അങ്ങനെ ഉറങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ ആ തത്വത്തെ ബോധിപ്പിക്കുകയാണ് ദൃഷ്ടാന്തത്തിലൂടെ. അപ്പോൾ ഉറങ്ങാതെ ജ്ഞാനം സമ്പാദിച്ചാലേ മുക്തനാകാൻ കഴിയൂ. പരമാർത്ഥത്തിൽ അതാണെങ്കിലും താനിപ്പോൾ ബ്രഹ്മത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. ആ ബ്രഹ്മം മാറണമെങ്കിൽ അവിടെ ജ്ഞാനം കൂടിയേ തീരൂ. ആ ജ്ഞാനത്തിനാണ് ഗുരുവിനെ സമീപിക്കുന്നത്, ശാസ്ത്രത്തെ സമീപിക്കുന്നത്. അതല്ല, ഗുരുവിനെ സമീപിച്ചു, ശാസ്ത്രത്തെ സമീപിച്ചു, പക്ഷേ ജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നാണെങ്കിലോ? അതാണെങ്കിൽ അതിനുള്ള യോഗ്യത ഇല്ല. അയോഗ്യതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. ആ യോഗ്യതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ എല്ലാ സാധനങ്ങളും അന്തർഭവിക്കും. അയോഗ്യതയ്ക്ക് വേണ്ടി ജപവും തപവും എന്തുമാകാം, കർമ്മവും സേവയും എല്ലാമാകാം. ഗുരു ഉപാസനയും ഈശ്വര ഉപാസനയും ദേവത ഉപാസനയും എല്ലാം എല്ലാം ആത്യന്തികമായി പലതരത്തിലും ആ യോഗ്യതയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്വൈതത്തിൽ അതിനൊന്നിനെയും നിഷേധിക്കുന്നില്ല. സർവത്തിനും ഇവിടെ പ്രസക്തിയുണ്ട്. പക്ഷേ ഏതും ഈ തത്വബോധത്തോടുകൂടി വേണം എന്നുള്ളതാണ്. എന്തിനു വേണ്ടി ഇതല്ല, പരമാർത്ഥം ഇതാണ്. ഭാഷകാരൻ എടുത്ത് പറയും, എല്ലാ ദർശനങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും ഒരു തരത്തിലല്ലെങ്കിലും വേറെ തരത്തിൽ അദ്വൈതത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, അദ്വൈതത്തെ കുറിച്ച് പറയുന്നുണ്ട്. ചില ഭാഗങ്ങളെ നിഷേധിക്കുന്നേ ഉള്ളൂ. ഈ സംസാരത്തിൽ നിന്നും അതീതനായ ഒരു ഈശ്വരനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്വൈതത്തെ സ്വീകരിച്ചു തന്നെയാണ്. സംസാര അതീതമായ നിലയാണ് അദ്വൈതം. പിന്നെ അതിനെ ദ്വൈതമാക്കാൻ വേണ്ടി അതിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നേ ഉള്ളൂ. ഭാഗികമായി അംശികമായി അവിടെ അദ്വൈതത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏത് സാധനയ്ക്കും ഈശ്വരബോധം കൂടിയേ തീരും. ഈശ്വരബോധമില്ലെങ്കിൽ പിന്നെ ബന്ധം, മോക്ഷം, ഈശ്വരൻ, ഈ സങ്കല്പങ്ങൾ കൂടാതെ ഒരു സാധനയും. അതുകൊണ്ട് ആ ഈശ്വരബോധം അത് ഭാഗികമായിക്കൊള്ളട്ടെ, ആ ബോധത്തോടുകൂടി ആണ് സർവ്വസാധനങ്ങളും അനുഷ്ഠിക്കുന്നത്. അദ്വൈതബോധം അവിടെ പൂർണ്ണമായിരിക്കില്ല. അദ്വൈതബോധം എന്തായാലും അങ്ങനെ പൂർണ്ണമാകുന്നുവെന്നല്ലോ, യഥാർത്ഥ ജ്ഞാനം കൊണ്ടേ പൂർണ്ണമാകും. ഇപ്പോൾ ഉള്ള ജ്ഞാനം അപൂർണമാണ്, അപരിപക്വമാണ്. അപരിപക്വമാണെങ്കിലും ആ തത്വജ്ഞാനം, ഈശ്വരജ്ഞാനം, ആ ജ്ഞാനത്തോടുകൂടി സാധനങ്ങൾ അനുഷ്ഠിച്ചാൽ അത് ഫലത്തെ ചെയ്യും. അതുകൊണ്ട് സാധനങ്ങൾ നിഷ്പ്രയോജനമില്ല. ആ ജ്ഞാനത്തെ പരിപക്വമാക്കുക, അതിനു വേണ്ടിയിട്ടാണ് എല്ലാ സാധനവും. ആ ജ്ഞാനത്തിന്റെ പരിപക്വമായ അവസ്ഥയിൽ അജ്ഞാന സംശയങ്ങളെല്ലാം നശിക്കുന്നു. ആത്മാവ് നിത്യമുക്തനാണോ എന്നുള്ളത് മാറി താൻ നിത്യമുക്തനാണോ എന്ന അനുഭവം വരുന്നു. അതുവരെ മനസ്സിലാക്കിയത് ആത്മാവ് നിത്യമുക്തനെന്നാണ്. താൻ നിത്യമുക്തനാണ്, ജീവൻ മുക്തനാണ് എന്നുള്ള അനുഭവം വരുന്നു. അതിന് ഉറങ്ങിയതുകൊണ്ട് കാര്യമില്ല, സുഖത്തി അതിന് പരിഹാരമല്ല. പക്ഷെ സുഷുപ്തി പരമാർത്ഥമാണ് താൻ. അപ്പോൾ ഈ സുഷുപ്തിയെക്കുറിച്ച് പറയുമ്പോൾ നാനാതരത്തിലുള്ള സംശയങ്ങൾ വരാതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിന്നിടത്തുനിന്ന് തന്നെ ഇന്ന് അഭ്യാസം കാണിച്ചത്. ജാഗ്രത സ്വപ്നയസ്യ ഗ്രഹണം വിശേഷ, വിശേഷഗ്രഹണം, അതിൻ്റെ വിശേഷത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും. സംശയം ചോദിക്കാൻ ധൈര്യം പോരായെങ്കിലും സംശയം ആൾക്കാരുടെ മനസ്സിലുണ്ട്. സംശയം ചോദിച്ചാൽ അപകടം വന്നും പറ്റുമെന്നുള്ള ഭയമുണ്ട് മനസ്സിൽ. എന്നാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രയാസമാണ്. പ്രധാനമായിട്ടും നമ്മൾ ധരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിരുദ്ധമായ പല കാര്യങ്ങളുമാണ് ഭാഷ്യകാരൻ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടുതന്നെ സംശയമുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ ഗാഠമായി മനനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് തന്നെ വീണ്ടും വിശദീകരിച്ചത്. ഇനി ആവശ്യമാണെന്ന് തോന്നി വീണ്ടും അത് വിശദീകരിക്കാം. കാരണം ഇതിനെ സംബന്ധിച്ച് സാധാരണഗതി ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്.